بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. توحيد النمونامة إنما يا توحيد في الأسماء والصفات. أذن كرت سلا عمقنا البديكان عنه ഇന്ന് നമ്മളിരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. തൗഹീദിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇനമാണ് തൗഹീദുൻ ഫിൽ അസ്മാഇ വസ്സിഫാത്ത്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ തൗഹീദ് അല്ലാഹുവിൻ്റെ അസ്മാഇകളിലും സിഫാത്തുകളിലും പരിപൂർണമാണെങ്കിൽ, മറ്റ് രണ്ട് ഇനങ്ങളിലും അയാൾ ഇൻഷാ അല്ലാഹ് അതനുസരിച്ച് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ അയാൾ പിഴവിലകപ്പെട്ടയാളായിരിക്കുകയില്ല. തൗഹീദുൻ ഫിൽ അസ്മാഇ വസ്സിഫാത്ത് ഒരാൾ ശരിയായ രൂപത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ മറ്റു രണ്ട് ഇനങ്ങളും അയാളുടെ കാര്യത്തിൽ ശരിയായിരിക്കും. തൗഹീദുൻ ഫിൽ അസ്മാഇ വസ്സിഫാത്ത്. തൗഹീദുൻ ഫിൽ അസ്മാഇ, അലിഫ് ലാം, പിന്നെ അലിഫ്, അതിനു മേലെ ഹംസ, സീന്, മീമ്, അലിഫ്, ഹംസ. അലിഫ് ലാം, പിന്നെ അലിഫിന്റെ മേലെ ഹംസ, മീമ് കഴിഞ്ഞിട്ട് അലിഫ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഹംസ വേണം. പിന്നെ പറയാം, അൽ അസ്മാ വസ്സിഫാത്ത്, വാവ്, അലിഫ്, ലാം, സ്വാദ്, ഫാ, അലിഫ്, താ, അല്ല അസ്മായിലും സിഫാത്തിലുമുള്ള തൗഹീദ്. അസ്മാ എന്നത് ഇസ്മ എന്ന പദത്തിന്റെ ബഹുവചനമാണ്. ഇസ്മ എന്ന പദത്തിന്റെ ബഹുവചനമാണ് അസ്മാ. ഇസ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ പലർക്കും അറിയാം പേര് എന്നാണ് അതിന്റെ അർത്ഥം. ഇസ്മ എന്ന് പറഞ്ഞാൽ പേര് എന്നാണ്. ഇസ്മ എന്ന് അതിന് പേര് ലഭിക്കാനുള്ള കാരണം ചിലർ പറഞ്ഞു അസ്മു, ഉയർന്നു നിൽക്കുന്നത് എന്ന അർത്ഥത്തിൽ നിന്നാണ് ഇസ്മു എന്ന പദം വന്നത്. കാരണം ഒരു മനുഷ്യന്റെ ഒരു വ്യക്തിയുടെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അയാളിൽ നിന്ന് ഏറ്റവും മുന്നിലേക്ക് തള്ളി നിൽക്കുന്നത്, ഏറ്റവും ഉയർന്നു നിൽക്കുന്ന അയാളുടെ പേരായിരിക്കും. ഒരാളെ നമ്മൾ പരിചയപ്പെടുകയാണെങ്കിൽ ആദ്യം അയാളോട് ചോദിക്കാൻ പോകുന്ന അയാളുടെ പേരാണ്. അതുകൊണ്ട് അയാളിൽ നിന്ന് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന കാര്യമായതുകൊണ്ടാണ് ഇസ്മു എന്ന് പേരിന് പറയപ്പെട്ടത് എന്ന് ഭാഷാ പണ്ഡിതന്മാർ പറയാറുണ്ട്. വസ്സിഫാത്ത് എന്ന് പറഞ്ഞാൽ സിഫത്തിന്റെ ബഹുവചനമാണ്. സിഫത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണങ്ങൾ. സിഫത്തുകൾ പല രൂപത്തിലുണ്ട്. അതിന്റെ വളരെ വിശദമായ ചർച്ചയിലേക്ക് നമ്മളൊന്ന് പോകുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അവന്റെ അസ്മാകളിലും സിഫത്തുകളിലും ഏകനാക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനുള്ള അസ്മാകളിൽ യാതൊരു പേരിലും തന്നെ ആ പേര് ഉദ്ദേശിക്കുന്ന അർത്ഥ തലങ്ങൾ പരിപൂർണമായി ഉൾക്കൊണ്ട മറ്റൊരാളുമില്ല. അല്ലാഹു റഹ്മാനാണ്. ആ പേര് ഉദ്ദേശിക്കുന്ന ഒരു അർത്ഥമുണ്ട്, അതിലൊരു ആശയം അടങ്ങിയിട്ടുണ്ട്. ആ ആശയം പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന മറ്റൊരാളുമില്ല. അത് മറ്റൊരാൾക്കും അവകാശപ്പെട്ടതല്ല. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഹയ്യാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അവനെ പോലുള്ള ഹയാത്ത് മറ്റൊരാൾക്കുമില്ല. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമീ ആണ്, അവനെല്ലാം കേൾക്കുന്നവനാണ്. അവനെ പോലെയുള്ള കേൾവി മറ്റൊരാൾക്കുമില്ല. ഇങ്ങനെ ഏതൊക്കെ പേരുകൾ അല്ലാഹുവിനുണ്ടോ ആ പേരുകൾ അറിയിക്കുന്ന എന്തൊക്കെ വിശേഷണങ്ങളുണ്ടോ, ഇപ്പൊ ഏതൊരു പേരും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാര്യത്തിൽ അവന്റെ പേരുകൾ അവന്റെ വിശേഷണം അറിയിക്കുന്നവയാണ്, അവനെ മനസ്സിലാക്കി തരുന്നതാണ് അവന്റെ പേരുകൾ. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. ഉദാഹരണത്തിന്, ഒരാൾക്ക് വേണമെങ്കിൽ ഷുജ എന്ന് പേരുണ്ടാവും, പക്ഷെ അവൻ ശരിക്കും ചിലപ്പോൾ പേടിത്തൊണ്ടനായിരിക്കും, പേര് ഷുജാ എന്നായിരിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ പേര് സമീ എന്നായിരിക്കും, പക്ഷെ അവൻ ചിലപ്പോൾ ചെവി പൊട്ടനായേക്കാം. പേരിന്റെ ഉദ്ദേശം ചിലപ്പോൾ മനുഷ്യന്മാരുടെ കാര്യത്തിൽ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങളെല്ലാം തന്നെ അവനെ അറിയിക്കുന്നവയാണ്, അവനെക്കുറിച്ച് മനസ്സിലാക്കി തരുന്നവയാണ്. സമീ എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായി കേൾക്കുന്നവൻ, ഏറ്റവും എല്ലാം കേൾക്കുന്നവൻ എന്ന അർത്ഥമാണ് അതിനുള്ളത്. ഇങ്ങനെ എല്ലാ നാമങ്ങളും, ഈ നാമങ്ങളിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ഏകനാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനെ പറ്റി പറയപ്പെട്ട സിഫാത്തുകൾ, ഉദാഹരണത്തിന് അള്ളാഹുവിന് മുഖമുണ്ട്, അതല്ലെങ്കിൽ അള്ളാഹുവിന് കൈകളുണ്ട്, ഇത്തരം വിശേഷണങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഏകനാണ്, അവനെ പോലെ മറ്റൊരാളുമില്ല എന്ന് വിശ്വസിക്കലാണ് ചുരുക്കി പറഞ്ഞാൽ തൗഹീദുൻ ഫിൽ അസ്മാഇ വസിഫാ. ചുരുക്കി പറഞ്ഞാൽ ഈ വിജ്ഞാനം യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളിൽ പെട്ടതാണ്. അള്ളാഹുവിന്റെ അസ്മാഇകളും സിഫാത്തുകളും പഠിക്കുക എന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായി നിശ്ചയിച്ച കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു ത്വലാഖിൽ 12-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അല്ലാഹു അല്ലദീ ഖലഖ സബ സമാവാതിൻ ومن الارض مثلهن يتنزل الامر بينهن لتعلموا ان الله على كل شيء قدير. الله سبحانه وتعالى ഈ കാണുന്ന ആകാശങ്ങൾ, ഏഴ് ആകാശങ്ങൾ സൃഷ്ടിച്ചത്, അതുപോലുള്ള ഭൂമിയെയും, അഹ്ലു സുന്നയുടെ അഖീദയിൽ പെട്ടതാണ് ഭൂമി, ഏഴ് ഭൂമി ഉണ്ട് എന്നുള്ള കാര്യം. ഭൂമി ഒന്നു മാത്രമല്ല, മറിച്ച് ഏഴ് ആകാശം പോലെ ഏഴ് ഭൂമികളെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ومن الارض മിസ്ലഹുന്ന, ഹദീസിലും ഈ രൂപം വന്നിട്ടുണ്ട്, വൽ അർദീന സബ, ഏഴ് ഭൂമികളെന്ന് ഹദീസിലും വന്നിട്ടുണ്ട്. ഏഴ് ആകാശങ്ങളെയും ഏഴ് ഭൂമിയെയും അവൻ സൃഷ്ടിച്ചു. യതനസ്സലുൽ അംറു ബൈനഹുൻ, ആകാശഭൂമികൾക്കിടയിൽ അവന്റെ കൽപ്പനകൾ വഹയായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ അല്ല ചെയ്തത് എന്തിനാണ്? നിങ്ങളെ സൃഷ്ടിച്ചത്, ആകാശഭൂമികളെ മുഴുവൻ സൃഷ്ടിച്ചത് എന്തിനാണ്? ലിതഅലമു, നിങ്ങൾ അറിയാൻ വേണ്ടിയാണ്, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്. എന്തു പഠിക്കാൻ? അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ്. ഈ ആയത്തിന് തെളിവ് പിടിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ആകാശഭൂമികളുടെ മുഴുവൻ സൃഷ്ടിപ്പിന് പിന്നിലുള്ള ലക്ഷ്യം അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പഠിക്കാന്നുള്ളതാണ്. അതിനുവേണ്ടി ഇതൊക്കെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ വളരെ എളുപ്പത്തിൽ തൗഹീദിനെ വിഭജിക്കാറുണ്ട്. അവർ പറഞ്ഞു, തൗഹീദ് രണ്ടിനമാണ്, ഒന്ന് തൗഹീദുൽ ഇൽമി, ഒന്ന് അറിയേണ്ട തൗഹീദ്. അതിന് ഈ ആയത്ത് തെളിവാണ്, സൂറത്തു തലാഖിൽ എപ്പോൾ പറഞ്ഞ ആയത്ത് തെളിവാണ്. ആകാശഭൂമികളൊക്കെ സൃഷ്ടിച്ച എന്തിനാണ്? അള്ളാഹിനെ പറ്റി അറിയാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ തൗഹീദുൽ അമലി, പ്രാവർത്തികമാക്കേണ്ട തൗഹീദ്, അതാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. തൗഹീദുൽ ഇബാദ, അതല്ലെങ്കിൽ തൗഹീദുൽ ഉലൂഹിയ, അതല്ലെങ്കിൽ തൗഹീദുൽ ഉബൂദിയ. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി, തൗഹീദുൽ ഉബൂദിയക്ക് വേണ്ടിയാണ് അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചതെന്ന് അറിയിക്കുന്ന തെളിവ് ഏതാണ്? ഇബാദത്തിന് വേണ്ടിയാണ് അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചത് എന്ന് അറിയിക്കുന്ന തെളിവ് ഏതാണ്? وَمَا خَلَقْتُ الْجِنَّ وَالْإِنسَ إِلَّا لِيَعْبُدُونَ എന്ന ആയത്താണ്. ഈ രണ്ട് ആയത്തുകളും അള്ളാഹു പറഞ്ഞു, നോക്കൂ, ലിയഅബുദൂൻ, ലാമ് നിങ്ങൾക്കറിയാം അറബിയിൽ ഇതിനു വേണ്ടി എന്ന് അറിയിക്കുന്ന പദമാണ് ലാമ്. وَمَا خَلَقْتُ الْجِنَّ وَالْإِنسَ إِلَّا لِيَعْبُدُونَ, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ ഞാൻ ജിന്നിനെയും മനുഷ്യനെയും സൃഷ്ടിച്ചിട്ടില്ല. ആ വേണ്ടിയിട്ടല്ലാതെ എന്നുള്ള ലാമിന്റെ അർത്ഥം. അതുപോലെ തന്നെ ഈ ആയത്തിലും അള്ളാഹു പറഞ്ഞു, ആകാശഭൂമികളെ സൃഷ്ടിച്ചു അള്ളാഹു, അവക്കിടയിൽ വഹയിറക്കി, എന്തിന്? ലിതഅലമു, നിങ്ങൾ അറിയുന്നതിനു വേണ്ടി. അന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം അറിയുന്നവനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ തൗഹീദിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണിത്. ഇന്ന് പല സഹോദരങ്ങളും യഥാർത്ഥത്തിൽ ഈ ഭാഗത്തെ വളരെയധികം മാറ്റിവെച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പല അസ്മാഇകളെ കുറിച്ച് ചോദിച്ചാലും അവർക്ക് യാതൊരു വിവരവും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. റഹ്മാൻ എന്ന് ചോദിച്ചാൽ അവരുടെ അടുക്കലുള്ള ഏക അർത്ഥം പരമകാരുണ്യ. അപ്പൊ എന്താണ് ഈ റഹ്മാൻ, എന്താണ് അതിന്റെ ആശയം, അതിന്റെ ഉദ്ദേശം എന്താണ്? പല ആളുകൾക്കും അറിയില്ല. എന്താണ് റഹ്മി റഹീം, എന്താണ് റഹ്മാനും റഹീമും തമ്മിൽ വ്യത്യാസം? എന്തിനാണ് സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മളത് ചൊല്ലുന്നത്? പല ആളുകൾക്കും ഉത്തരമില്ല. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല റഹ്മത്തിനെ അറിയിക്കുന്ന രണ്ട് ഇസ്മുകൾ അവിടെ കൊണ്ടുവന്നത്? അതുപോലെ ഒന്നും വേണ്ട, അള്ളാഹു അള്ളാഹു എന്ന നാമത്തിന്റെ അർത്ഥം എന്താണ്? എന്താണ് അള്ളാഹു എന്ന നാമത്തിന്റെ അർത്ഥം? ഇങ്ങനെ അടിസ്ഥാനപരമായി അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് അറിയിക്കുന്ന വളരെ, വഅലൈക്കും അസ്സലാം, അടിസ്ഥാനപരമായ പല വിവരങ്ങളും നമ്മുടെ പല സഹോദരങ്ങൾക്ക് ലഭിക്കുന്നില്ല. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ എത്രയോ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഅലമു അന്നല്ലാഹു അസീസുൻ ഹകീം. ഫഅലമു, നിങ്ങൾ അറിയണം അല്ലാഹു അസീസാണ് ഹകീമാണ്. എന്തിനാണ് അല്ലാഹു ഇത് പറയുന്നത്? നിങ്ങൾ ആ നാമത്തെ കുറിച്ച് പഠിക്കണമെന്നാണ് അല്ലാഹു പറയുന്നത്. ഫഅലമു, നിങ്ങൾ അറിയണം, പഠിക്കണം, അന്നല്ലാഹു അസീസുൻ ഹകീം, അല്ലാഹു അസീസാണ് ഹകീമാണ്. തയ്യബ്, എന്താണ് അസീസ്, എന്താണ് ഹകീം? فَعْلَمُوا أَنَّ اللَّهَ غَفُورٌ رَحِيمٌ. اللَّهُ غَفُورٌ رَحِيمٌ. പഠിക്കണം, എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ എത്ര ആയത്തുകളിൽ, ഈ ആയത്തുകളുടെ എണ്ണം ചിലത് പറഞ്ഞു, തുഖാരിബു അസ്സലാസീന ആയ, 30 ആയത്തുകൾ ഖുർആനിൽ ഈ രൂപത്തിലുണ്ട്. ഫഅലമു ഫഅലമു ഫഅലമു, നിങ്ങൾ അറിയണം, നിങ്ങൾ അറിയണം, നിങ്ങൾ അറിയണം, അള്ളാഹു ഇങ്ങനെയുള്ളവനാണ്, അള്ളാഹു ഇങ്ങനെയുള്ളവനാണ്. എത്ര ആയത്തുകളുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മൾ പലർക്കും പരിചിതമാണ്. ഇന്ന ലില്ലാഹി 99 ഇസ്മ, മൻ മിഅത്തുൻ ഇല്ല വാഹിദ, മൻ അഹ്സാഹ ദഖല അൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് 99 നാമങ്ങളുണ്ട്, 100 നിന്നൊന്ന് കുറച്ചാൽ മതി. മൻ അഹ്സാഹ, അതാരെങ്കിലും ഇഹ്സാ നടത്തുകയാണെങ്കിൽ, ദഖല അൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. പല ആളുകളും ഇഹ്സാ എന്നതിന്റെ അർത്ഥമായി പറയാറുള്ളത് ഹിഫ്ളാക്കാനാണ്. അതിന്റെ പേരിൽ പണ്ട് നമ്മുടെ മദ്രസകളിലൊക്കെ അള്ളാഹു റഹ്മാനു റഹീമുൻ മാലിക്കുൻ ഖാദിറുൻ എന്ന് പറഞ്ഞ് പഠിപ്പിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇഹ്സാ എന്ന് പറഞ്ഞാൽ അൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാ അദ്ദേഹം പറഞ്ഞു, അൽ ഇഹ്സാ ലഹു സലാതു മറാതിബ്, അള്ളാഹുവിന്റെ അസ്മാഉകൾ ഇഹ്സാ നടത്തുക എന്നതിന് 3 പദവികളുണ്ട്, 3 സ്റ്റെപ്പുകളുണ്ട്. ഒന്ന് അദ്ദേഹം പറഞ്ഞു, അദ്ദു അൽ ഫാദിഹ, ഒന്ന് ഏതൊക്കെയാണ് അള്ളാഹുവിന്റെ ഇസ്മുകൾ എന്ന് നീ മനസ്സിലാക്കണം. അദ്ദു അൽ ഫാദിഹ വ തഹ്ദീദിഹ, ഏതൊക്കെയാണ് അള്ളാഹുവിന്റെ നാമങ്ങൾ? അള്ളാഹ്, റഹ്മാൻ, റഹ്മാൻ, റഹീം, അൽ മാലിക്, അൽ ഖുദ്ദൂസ്, അസ്സലാം, ഇങ്ങനെ ഓരോ നാമങ്ങൾ നീ കൃത്യമായി എണ്ണി അള്ളാഹുവിന്റെ ഖുർആനിലും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും വന്നിട്ടുള്ള 99 നാമങ്ങൾ ഏതാണ് എന്ന് നീ ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ഫഹ്മു മഅനിഹ വ മദ്ലൂലിഹ, നീ അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം, അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നീ മനസ്സിലാക്കണം. ഫഹ്മു മഅനിഹ വ മദ്ലൂലിഹ, അതിന്റെ ഉദ്ദേശവും അതിന്റെ അർത്ഥവും എന്താണ് എന്ന് നീ പഠിക്കണം. മൂന്നാമത്തെ കാര്യം, അദ്ദുആ ഉബിഹ, നീ അള്ളാഹുവിന്റെ ആ നാമങ്ങൾ കൊണ്ട് ഇബാദത്ത് ചെയ്യണം, ദുആ ചെയ്യണം. എന്താണ് ദുആ എന്ന് പറഞ്ഞാൽ നമ്മൾ പലരും കേൾക്കുമ്പോൾ തന്നെ വിചാരിക്കാം, എന്താ യാ റഹ്മാൻ യാ റഹീം യാ മലിക് യാ ഖുദ്ദൂസ്, ഇങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കൽ മാത്രമാണോ? ഇബ്നു ഖയ്യിം റഹിമഹുള്ളാ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ അസ്മാഉകൾ കൊണ്ടുള്ള ദുആ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട് അതിന്. ഒന്ന് ദുആ ഉമസ്അല, ഒന്നാമത്തേത് നീ ആ നാമങ്ങൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ വിളിച്ചു പ്രാർത്ഥിക്കുക. ഉദാഹരണത്തിന്, നിനക്ക് റിസ്ഖ് ആവശ്യമാണ്, യാ റസ്സാഖ് വർസഖ്നി, റിസ്ഖ് നൽകുന്നവനെ എനിക്ക് നീ റിസ്ഖ് നൽകണം. യാ സമീ അദ്ദുആ അജിബ് ദഅവതി, പ്രാർത്ഥനകൾ കേൾക്കുന്നവനെ എന്റെ പ്രാർത്ഥന നീ കേൾക്കണം. അതുപോലെ തന്നെ യാ റഹ്മാൻ ഇർഹംനി, റഹ്മാനായ റബ്ബേ എന്നോട് റഹ്മത്ത് കാണിക്കണം. ഇങ്ങനെ ഓരോ അസ്മാഉകൾ നീ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹനെ വിളിച്ചു പ്രാർത്ഥിക്കലാണ് ഒന്നാമത്തെ. ഇതെല്ലാവർക്കും അറിയുന്ന അർത്ഥമാണ്. രണ്ടാമത്തെ കാര്യം, ദുആ ഉൽ ഇബാദ, നീ ആ അസ്മാഉകൾ കൊണ്ട് ഇബാദത്ത് നടത്തണം. രണ്ടാമത്തേത് ദുആ ഉൽ ഇബാദ, ഇബാദത്ത് എന്ന അർത്ഥത്തിലുള്ള ദുആ, അത് ഓരോ ഇസ്മുകൾ കൊണ്ടും നീ ചെയ്യണം. ഉദാഹരണത്തിന്, അള്ളാഹു സമീഅൻ, ശരി, അള്ളാഹു സമീഅണെന്ന് അറിഞ്ഞാൽ പിന്നെ നീ എങ്ങനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത്? നിന്റെ ഓരോ വാക്കും അള്ളാഹു കേൾക്കുന്നുണ്ട്. നീ ഉച്ചരിക്കുന്ന ചെറിയ ശബ്ദത്തിലുള്ളതാകട്ടെ വലിയ ശബ്ദത്തിലുള്ളതാകട്ടെ, അള്ളാഹു വ്യക്തമായി കേൾക്കുന്നവനാണ്. അള്ളാഹു ബസീറാണെന്ന് നീ പഠിച്ചു, അത് ശരിക്കും നീ മനസ്സിലാക്കി, തയ്യബ്, അള്ളാഹു നിന്നെ കാണുന്നുണ്ട്, രഹസ്യത്തിലും പരസ്യത്തിലും അവൻ നീ എന്താണ് ചെയ്യുന്നത് എന്നറിയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മാനാണെന്ന് നീ മനസ്സിലാക്കി, തയ്യബ്, നീ എന്ത് ചെയ്യണം? ഇർഹമു മൻ ഫിൽ അർദി ഇർഹംകു മൻ ഫിസ്സമാ, അള്ളാഹു റഹ്മാനാണ്, അതുകൊണ്ട് നീ ജനങ്ങളോട് റഹ്മത്ത് കാണിക്കണം. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു ഭംഗിയുള്ളവനാണെന്ന് നീ മനസ്സിലാക്കി,
തയ്യിബ്, നീ ഭംഗിയുള്ളവനാകണം, ഷറഇന്റെ ഭംഗി അനുസരിച്ച് നീ നടക്കണം. ഇതാണ് ദുആഉൽ ഇബാദ. നീ ആ അസ്മാഇകൾക്കനുസരിച്ച് നിന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. ഈ കാരണം കൊണ്ടാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഈമാൻ വർദ്ധിക്കാനും അത് നിലനിൽക്കാനും ആഗ്രഹിക്കുന്നുണ്ടോ അവൻ അള്ളാഹുവിന്റെ അസ്മാഇകളും സിഫാത്തുകളും പഠിക്കട്ടെ. ഏറ്റവും ഉപകാരപ്രദമായ വഴി ഇതാണ്, അള്ളാഹുവിന്റെ അസ്മാഇകളും സിഫാത്തുകളും പഠിക്കുക. അതിനേക്കാൾ ഈമാനിനെ വർദ്ധിപ്പിക്കുന്ന മറ്റൊരു കാര്യവും ശരീഅത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. എത്രയോ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണിത്. ഈമാനിനെ വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ അള്ളാഹിനെ കുറിച്ച് പഠിച്ചോളൂ. മറ്റേത് ഇൽമും നിങ്ങളുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്നതിനേക്കാളും അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് ഈമാൻ വർദ്ധിപ്പിക്കും. മാത്രമല്ല ഈമാനിനത് സ്ഥായിയായി നിലനിർത്തുകയും ചെയ്യും. അത് ഈ വിജ്ഞാനത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറാ ഫഖഹു ഫിദ്ദീൻ. ആർക്കെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഫഖഹു ഫിദ്ദീൻ, അള്ളാഹു അവന് ദീനിൽ അവഗാഹം നൽകും. ഈ ആയത്തിനെ ഈ ഹദീസിനെ വിശദീകരിച്ച പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞു, ഇവിടെ ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ അറിവ് അള്ളാഹിനെ കുറിച്ചുള്ള അറിവാണ്. അള്ളാഹു സുബ്ഹാന തആല ഖുർആനിൽ പറഞ്ഞു, ഇന്നമാ യഖ്ഷ അല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ. അള്ളാഹുവിനെ അടിമകളുടെ കൂട്ടത്തിൽ നിന്ന് ഭയക്കുന്നത് ഉലമാക്കൾ മാത്രമാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അനേകം മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ഇവിടെ ഉദ്ദേശിക്കുന്ന ഇൽമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. ഇങ്ങനെ ധാരാളം തെളിവുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പഠിക്കേണ്ടതിന്റെ ആവശ്യകത നമ്മെ ബോധ്യപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് രണ്ട് ഹദീസുകളിൽ നമുക്ക് കാണാം. ഒരു ഹദീസിൽ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അത്ഖാകും വഅഅലമകും ബില്ലാഹി അന, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനോട് ഏറ്റവും തഖ്വയുള്ളതും അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നതും ഞാനാണ്. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തഖ്വയെയും ഇൽമിനെയും ഒരുമിപ്പിക്കുകയാണ്. ഇന്ന അത്ഖാകും വഅഅലമകും ബില്ലാഹി അന, അള്ളാഹുവിനോട് ഏറ്റവും തഖ്വയുള്ളതും അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നതും ഞാനാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും തഖ്വയും പരസ്പര ബന്ധിതമാണ്. എത്രമാത്രം ഇൽമു വർദ്ധിക്കുന്നോ അത്രമാത്രം തഖ്വ വർദ്ധിക്കും. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ, ഷെയ്ഖ് സ്വാലിഹ് അൽഉസൈമീൻ റഹിമഹുല്ലാ, അദ്ദേഹത്തോട് ചിലർ ചോദിച്ചു, ഞാൻ ആദ്യം തഖ്വയാണോ നേടേണ്ടത്, അതല്ല ആദ്യം ഇൽമു നേടുകയാണോ വേണ്ടത്, എനിക്ക് ആദ്യം കുറച്ച് തഖ്വയൊക്കെ ഉണ്ടാക്കി കുറച്ച് ദിക്റുകളൊക്കെ കൂടിയിരുന്ന് അങ്ങനെ കുറച്ച് ഈമാൻ വർദ്ധിപ്പിക്കുകയാണോ വേണ്ടത്, അതല്ല ഞാൻ ഇൽമു നേടുകയാണോ വേണ്ടത്? അപ്പോൾ ഷെയ്ഖ് പറഞ്ഞു, എങ്ങനെയാണ് അവനെ സംബന്ധിച്ചിടത്തോളം ഇൽമില്ലാതെ തഖ്വ ഉണ്ടാവുക? ഇൽമില്ലാതെ തഖ്വയിലേക്ക് എത്തുക എന്നത് അവന് സാധ്യമല്ല. ഇൽമില്ലാതെ അവൻ ഒരിക്കലും തഖ്വ എന്താണെന്ന് മനസ്സിലാക്കുകയില്ല. തഖ്വ എന്ന് പറഞ്ഞാൽ കുറെ തോന്നലുകളല്ല. ഇമാം ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ, ലൈസൽ ഈമാനു ബിതമന്നി വലാ ബിതഹല്ലി വലാകിന്നൽ ഈമാനു മാ വഖറ ഫിൽ ഖൽബി വസദ്ദഖഹുൽ അമൽ. ഈമാൻ എന്ന് പറഞ്ഞാൽ കുറെ ആഗ്രഹങ്ങളും നിന്റെ കുറെ സ്വപ്നങ്ങളുമല്ല, എനിക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഞാൻ അങ്ങനെ കുറെ പ്രവർത്തിക്കും, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളല്ല ഈമാൻ. വലക്കിന്നഹു മാ വഖറ ഫിൽ ഖൽബി വസദ്ദഖഹുൽ അമൽ, മറിച്ച് ഹൃദയത്തിൽ ഉറച്ച വിശ്വാസം, ഹൃദയത്തിൽ ഉറച്ച ഇൽമ്, അതും ആ ഇൽമിൽ നിന്ന് ഉത്ഭൂതമാകുന്ന അമലുമാണ് യഥാർത്ഥത്തിലുള്ള ഈമാൻ എന്ന് താബിഈ പണ്ഡിതനായ വളരെ മുൻഗാമിയായ അൽ ഇമാം അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. ഇങ്ങനെ അനേകം ആധാറുകൾ നമുക്ക് ഈ വിജ്ഞാനം പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതായി കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഖ്ഷാകും ബില്ലാഹി വഅഅലമുകും വഅഅലമകും അന, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനോട് ഏറ്റവും ഖഷിയത്ത് ഭയമുള്ളതും ഏറ്റവും കൂടുതൽ അറിവുള്ളതും ഞാനാണ്. ഒന്നാമത്തെ ഹദീസിൽ അത്ഖാകും തഖ്വയുള്ളത് എന്നാണ് പറഞ്ഞതെങ്കിൽ, രണ്ടാമത്തെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഹഷിയത്തുള്ളയാൾ എന്നാണ്. ഇമാം ബുഖാരി 20-ാമത്തെ ഹദീസായി ഞാൻ ആദ്യം പറഞ്ഞ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഹദീസ് ഇമാം ബുഖാരി 6101-ാമത്തെ ഹദീസായും ഇമാം മുസ്ലിം 2356-ാമത്തെ ഹദീസായും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ അനേകം ഹദീസുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള അറിവ് അത് നമ്മെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കേണ്ട വിജ്ഞാനമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതായി കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒരു ഹദീസാണ് ഇമാം അത്തബറാനി അദ്ദേഹത്തിന്റെ മുഅ്ജമുൽ ഔസത്തിൽ ഉദ്ധരിച്ച ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അദിന ലി അൻ ഉഹദ്ദിസ അൻ ദീഖിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദീഖിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്ക് അനുമതി നൽകിയിരിക്കുന്നു. ഈ ദീഖ് എന്താണ് എന്നതിന്റെ വിശദീകരണത്തിൽ രണ്ടഭിപ്രായമുണ്ട്. ചിലർ പറഞ്ഞു അതൊരു മലക്കിന്റെ പേരാണ്. വേറെ ചിലർ പറഞ്ഞു അതൊരു കോഴിയുടെ രൂപത്തിൽ, ദീഖ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അറബിയിൽ കോഴിക്ക് പറയുന്ന പദമാണ്, അതൊരു കോഴിയുടെ രൂപത്തിലുള്ള മലക്കാണ്. രണ്ട് തഫ്സീർ അതിൽ വന്നിട്ടുണ്ട്. ഒരു വിഭാഗം പറഞ്ഞു അത് ഒരു മലക്കിന്റെ പേരാണ്, മറ്റൊരു വിഭാഗം പറഞ്ഞു ഈ രൂപത്തിലുള്ള ഒരു മലക്കാണ്. അതിന്റെ കാലുകൾ അത് ഭൂമിയിൽ സ്പർശിച്ചിരിക്കുന്നു. അതിന്റെ തലയുടെ മേൽഭാഗമാകട്ടെ, അല്ലെങ്കിൽ അതിന്റെ ശിരസ്സാകട്ടെ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അർശിന്റെ താഴെയാണ് അത് തട്ടിയിട്ടുള്ളത്. അതിന്റെ വലിപ്പം എന്തായിരിക്കും? നിങ്ങൾക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അർശ് ഏഴാകാശങ്ങൾക്കും ഇതയാണ്. ഏഴാകാശങ്ങൾക്കും ഇത വെള്ളമുണ്ട്, സ്വർഗവും നരകവും സ്വർഗവുമുണ്ട്, അതിനു മീലെ വെള്ളമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അർശ് അതിനു മുകളിലാണ്, കുർസിയിന് മുകളിലാണ് അള്ളാഹുവിന്റെ അർശ്, അർശിന് മുകളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ആ അർശിനെ കുറിച്ച് റസൂലുള്ള പറയണ, ആ അർശിൽ ഈ മലക്കിന്റെ തല അത് സ്പർശിച്ചിരിക്കുന്നു. നോക്കൂ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അതിന്റെ വലുപ്പം മനുഷ്യന് മനസ്സിൽ ആലോചിക്കാൻ പോലും പറ്റൂല, അതിനുമാത്രം വലുപ്പമുള്ളതാണ്. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹുവ യഖൂൽ സുബ്ഹാനക മാ അദമക റബ്ബന, അല്ലാഹുവേ ഞങ്ങളുടെ റബ്ബേ നീ എന്തുമാത്രം പരിശുദ്ധനാണ്, നീ എന്തുമാത്രം മഹത്വമുള്ളവനാണ് എന്ന് ആ മലക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഫയറുദ്ദു അലൈഹി, അപ്പോൾ അവന് മറുപടി ലഭിക്കും, മാ യഅലമു ദാലിക മൻ ഹലഫ ബി കാദിബ, എന്റെ മേൽ കള്ളസത്യം ചെയ്തവന് അക്കാര്യം മനസ്സിലായിട്ടില്ല. എന്റെ മേൽ കള്ളസത്യം ചെയ്തവന് നിന്റെ റബ്ബിന്റെ മഹത്വം, നിന്റെ റബ്ബിന്റെ ഗാംഭീര്യം, അവന്റെ പരിശുദ്ധി മനസ്സിലായിട്ടില്ല. ഈ ഹദീസ് വ്യക്തമായ പാഠമാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിലേക്കും ഈമാനിലേക്കും അടുപ്പിക്കുന്ന ഒന്നാമത്തെ വിജ്ഞാനം അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. അതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികം ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത്. അതില്ലെങ്കിൽ, പണ്ട് എന്റെ ഉസ്താദ് ഒരിക്കൽ പറയാറുണ്ടായിരുന്നതുപോലെ, നീ ഒരു ബോർഡിൽ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിന്റെ വരികളിൽ ധാരാളം പൂജ്യങ്ങൾ എഴുതിയിട്ട് കാര്യമില്ല, അതിന് യാതൊരു വിലയുമില്ല. ആ പൂജ്യത്തിന്റെ ഇടതുഭാഗത്തായി ഒരു ഒന്നിടുന്നതുവരെ അതെല്ലാം വെറും വിലയില്ലാത്ത പൂജ്യങ്ങളാണ്. അതുപോലെയാണ് ഈ ഇൽമും. അതുപോലെയാണെന്ന് പറഞ്ഞാൽ നേരെ അതിനോട് നമ്മൾ സാദൃശ്യപ്പെടുത്തല്ല, മറിച്ച് അതിന്റെ ശ്രേഷ്ഠത വ്യക്തമാക്കി വേണമെങ്കിൽ ഉദാഹരണം എന്ന നിലയ്ക്ക് നമുക്ക് പറയാൻ സാധിക്കും. മറ്റെല്ലാ വിജ്ഞാനങ്ങളും യാതൊരു വിലയുമില്ലാത്ത കാര്യമാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള വിജ്ഞാനം അതിന്റെ മുന്നിൽ ഇല്ലെങ്കിൽ. അത്രമാത്രം പ്രാധാന്യമുള്ള വിജ്ഞാനമാണത്. നോക്കൂ, നിങ്ങൾ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്കിത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സംശയങ്ങൾ തീർക്കാതായിരിക്കും കൂടുതൽ നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ ഈ രൂപത്തിൽ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധിയും അവന്റെ അദമത്തും മനസ്സിലാകാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ തിന്മകളിലേക്ക് പോകുമെന്നതിനുള്ള സൂചന ഈ ഹദീസിലുണ്ട്. ഇതുപോലെ തന്നെ അനേകം ആധാറുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽപ്പെട്ടതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ കാര്യം. അദ്ദേഹം പറഞ്ഞു, وَلَا حَيَاةَ لِمَنْ أَعْرَضَ عَنِ اللَّهِ وَاشْتَغَلَ بِغَيْرِهِ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പഠിക്കാതെ മറ്റുള്ള കാര്യങ്ങളുമായി മാത്രം ബന്ധപ്പെടുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കൽബിന്റെ ജീവൻ നശിച്ചു പോയിരിക്കുന്നു, അത് മരിച്ചു പോയിരിക്കുന്നു. بَلْ حَيَاةُ الْبَهَائِمِ خَيْرٌ مِنْ حَيَاتِهِ, അല്ല അവന്റെ ജീവിതത്തെക്കാൾ ഏറ്റവും നല്ലത് കന്നുകാലിയുടെ ജീവിതമാണ്. സ്വന്തം റബ്ബിനെ മനസ്സിലാക്കാത്ത അവന്റെ ജീവിതത്തെക്കാൾ നല്ലത് ഒരു കന്നുകാലിയെ ജീവിക്കുന്നത്. ഫഇന്ന ഹയാത ലിൻസാനി ബിഹയാത്തി ഖൽബിഹി വറൂഹിഹി, ഒരു മനുഷ്യന്റെ ജീവിതം നിലകൊള്ളുന്നത് അവന്റെ ഹൃദയം നിലനിൽക്കുന്നിടത്തോളം കാലമാണ്. വല ഹയാത ലിഖൽബിഹി ഇല്ലാ ബിമഅരിഫത്തി സാത്തിരിഹി, അവന്റെ ഹൃദയത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് ആ ഹൃദയത്തെ സൃഷ്ടിച്ച റബ്ബിനെ കുറിച്ചുള്ള അറിവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു.
വമൻ ഫഖദ ഹാദിഹിൽ ഹയാത്ത് ഫഖദൽ ഖൈറ കുല്ലഹു.
അതുകൊണ്ട് ആർക്കെങ്കിലും ഹൃദയത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവന് എല്ലാവിധത്തിലുള്ള ജീവിതവും നഷ്ടപ്പെട്ടു കഴിഞ്ഞു.
ബല്ലൈസത്തി ദുന്യ ബി അജ്മഇഹ ഇവദൻ അൻ ഹാദിഹിൽ ഹയാത്ത്.
മാത്രമല്ല ഈ ജീവിതത്തിന് പകരമായി ദുനിയാവ് മുഴുവൻ അവൻ നഷ്ടപരിഹാരം നൽകിയാലും അത് മതിയാവുകയില്ല. ഇങ്ങനെ അനേകം ആധാറുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ ഫളാഇലുകൾ മാത്രം പറയാൻ നമ്മൾ തുനിയുകയാണെങ്കിൽ ധാരാളം സമയം നമ്മൾ അതിന് മാറ്റിവെക്കേണ്ടി വരും.
തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്തിൽ അടിസ്ഥാനപരമായി അഹ്ലു സുന്ന വൽ ജമാഅ മൂന്ന് അടിസ്ഥാനങ്ങളുടെ മൂന്ന് ഖാഇദകളുടെ മേലാണ് നിലകൊള്ളുന്നത്.
ഒന്ന് അൽ ഇസ്ബാത്ത്. അഹ്ലു സുന്ന വൽ ജമാഅ അള്ളാഹു സുബ്ഹാനഹു വതആല അവനുണ്ട് എന്ന് ഖുർആനിൽ പറഞ്ഞ ഏതൊക്കെ അസ്മാഉകളുണ്ടോ ഏതൊക്കെ സിഫാത്തുകളുണ്ടോ അതെല്ലാം പരിപൂർണമായി സ്ഥാപിക്കുന്നു, സ്ഥിരീകരിക്കുന്നു. അള്ളാഹു റഹ്മാനാണെന്ന് ഖുർആനിൽ പറഞ്ഞു, തയ്യിബ് അല്ലാഹു റഹ്മാനാണ്. അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മുഖമുണ്ട് എന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിന് മുഖമുണ്ട് അവന് യോജിച്ച രൂപത്തിൽ. അത് വ്യാഖ്യാനിക്കാനോ അത് അള്ളാഹുവിന്റെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്താനോ അഹ്ലു സുന്നാ വൽ ജമാഅ തുനിയുകയില്ല. പല ആളുകളും ഈ വിഷയം പഠിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ മുഖം എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം വേഗം മനുഷ്യന്റെ മുഖമോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ അവന്റെ മനസ്സിലേക്ക് വരും. അപ്പൊ അവൻ തീരുന്ന പിന്നെ ഖലാസ്, അത് പഠിക്കേ വേണ്ടെന്ന് തീരുമാനിക്കും. അവർക്ക് മറുപടി ആയിക്കൊണ്ട് ഇബ്നു ഖുദാമുൽ മഖ്ദിസി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊത്തിവെക്കേണ്ട ഇബാറത്താണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, കുല്ലുമാ ഖതറ ഫീ ബാലിക് വല്ലാഹു ഖിലാഫു ദാലിക്. കുല്ലുമാ ഖതറ ഫീ ബാലിക് വല്ലാഹു ഖിലാഫു ദാലിക്. നിന്റെ ഹൃദയത്തിൽ, നിന്റെ ചിന്തയിൽ, നിന്റെ തലച്ചോറിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടേതായി എന്തൊക്കെ ചിത്രം വന്നോ നീ ഉറപ്പിച്ചോ അത് അള്ളാഹു അല്ല. നീ അതിനെ പരിപൂർണമായി നിഷേധിച്ചാൽ മതി. സംശയിച്ചിട്ട് ആ വസ്വാസിനെ നീ അവിടെയില്ല ഇവിടെ ഇല്ലാതെ ആക്കാതെ ഇടരുത്. പരിപൂർണമായി നീ അതിനെ നിഷേധിക്കുക. അങ്ങനെയല്ല അള്ളാഹു. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ രൂപം ഒരാളുടെ മനസ്സിലും വരില്ല, വന്നിട്ടുമില്ല. അവനെ നമുക്ക് ദുനിയാവിൽ നിന്ന് കാണാൻ സാധിക്കുകയില്ല. പരലോകത്തെത്തിയാൽ മാത്രം മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ് അവനെ കാണാൻ സാധിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല കുല്ലുമാ ഖതറ ഫീ ബാലിക് വല്ലാഹു ഖിലാഫു ദാലിക്. കുല്ലുമാ ഖതറ ഫീ ബാലിക് ബാൽ എന്ന ബുദ്ധി അല്ലെങ്കിൽ തലച്ചോറ് അല്ലെങ്കിൽ ചിന്ത. വല്ലാഹു ഖിലാഫു ദാലിക്, നിന്റെ മനസ്സിൽ നിന്റെ ചിന്തയിൽ വന്ന ഏതൊക്കെ ചിത്രമുണ്ടോ അതൊക്കെ നീ പരിപൂർണമായി നിഷേധിച്ചുകൊള്ളുക. വല്ലാഹു ഖിലാഫു ദാലിക്, അള്ളാഹു അതിന് വിരുദ്ധമാണ് അല്ലെങ്കിൽ അതുപോലെയല്ല. എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയെ നമുക്ക് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാൻ സാധിക്കും? ഒരിക്കലും കഴിയില്ല. കാരണം അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെപ്പോലെ മറ്റൊരാളില്ല, അവനെപ്പോലെ മറ്റൊന്നും നമ്മൾ കണ്ടിട്ടില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ മൂന്ന് വഴികളാണ് ഉള്ളത്, മൂന്നിലധികം അപ്പുറത്തേക്കൊരു വഴിയില്ല. ഒന്നല്ലെങ്കിൽ അതിനെ പോയി നേരെ കാണും. അതെന്തായാലും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാര്യത്തിൽ സാധിക്കുകയില്ല. രണ്ടാമത്തെ വഴി, അതിന്റെ രൂപം മറ്റേതെങ്കിലും രൂപത്തിനോട് സാദൃശ്യപ്പെടുത്തി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഒരാള് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ സാധാരണ ദുബായിൽ വലിയ ഒരു കെട്ടിടമുണ്ട്, ലോകത്തേറ്റവും വലിയ കെട്ടിടമാണ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഒരാൾക്ക് ഇത് പരിചയപ്പെടുത്തി കൊടുക്കാൻ പോലും നമുക്ക് പറയാൻ സാധിക്കും, കോഴിക്കോട് വലിയൊരു കെട്ടിടം കാണിച്ച് ഏതാണ്ട് ഇതേപോലെയാണ്, ഇതിനേക്കാൾ കുറേ നീളമുണ്ട്, ഇതേപോലെയുള്ള കുറെ റൂമുകളൊക്കെ ഉള്ള വലിയ സൗകര്യങ്ങളൊക്കെ ഉള്ള ഇന്നടുത്തുള്ള സൗകര്യമുള്ളതുപോലെ എന്നൊക്കെ നമുക്ക് അത് കാണാത്തയാൾക്ക് മറ്റൊരു കാര്യത്തിനോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിൽ ഒരു വ്യക്തിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ ഏതാണ്ട് നമ്മൾ മുഹമ്മദിനെ പോലെയാണ്, കുറച്ച് വെളുത്തിട്ടാണ്, ഒരു ഇത്തിരി ഹൈറ്റ് കുറവാണ്, നമ്മളെ ഇന്ന ആളെ ഹൈറ്റ് ഉണ്ടാകും എന്ന് വേറൊരാളിലേക്ക് സാദൃശ്യപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാര്യത്തിൽ സാധിക്കുകയില്ല. കാരണം അവനെപ്പോലെ അവന് തുല്യനായോ അവന് സാദൃശ്യമുള്ളവനായോ മറ്റൊരാളുമില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, അവനെ പറ്റി ഒരാൾ പറഞ്ഞു തരിക എന്നതാണ്. അതാണ് ഖുർആനിൽ സുന്നത്തിലും വന്നിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെപ്പറ്റി പറഞ്ഞു തന്ന കാര്യങ്ങളാണത്. ആ കാര്യങ്ങൾ യാതൊരു നിലക്കും മറ്റൊന്നിനോട് സാദൃശ്യമുള്ള രൂപത്തിലല്ല. അത് പറയുമ്പോൾ പല ആളുകൾക്കും പ്രയാസം ഉണ്ടാവും. അതെങ്ങനെയാണ് ഒരു കാര്യം മുഖം എന്ന് പറയുക, പിന്നെ മുഖം പോലെ അല്ലാന്ന് ഇങ്ങനെ എങ്ങനെ നമ്മൾ വിശ്വസിക്കുക? ഷെഖുലിസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള രണ്ട് മറുപടികൾ, പ്രധാനപ്പെട്ട രണ്ട് മറുപടികൾ, ഇത് നമ്മുടെ മനസ്സിലൊക്കെ വരുന്ന വസ്വാസാണ്, അതിനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ് ഞാനീ പറയുന്നത്. അഹ്ലു സുന്നയുടെ അടിസ്ഥാനമാണ്. അദ്ദേഹം പറഞ്ഞു, ഒന്നാമത്തെ കാര്യം, അൽ ഇത്തിഫാഖു ഫിൽ മുസമ്മയാത് ലാ യദുല്ലു അലൽ ഇത്തിഫാഖി ഫിൽ ഹഖായിഖ്. പേരുകളിൽ യോജിച്ചു എന്നതുകൊണ്ട് ആശയത്തിൽ ഒരു കാര്യം യോജിച്ചു കൊള്ളണമെന്നില്ല. ഉദാഹരണത്തിന്, മനുഷ്യന്റെ മുഖം എന്ന് നമ്മൾ പറയാറുണ്ട്. അത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിത്രം വന്നല്ലോ. ശരി, മുഖമെന്ന അതേ പദം തന്നെ നമുക്ക് പറയാം പൂച്ചയുടെ മുഖമെന്ന് പറയാം. ഇപ്പൊ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം എന്താണ്? മനുഷ്യന് പറ്റി യാതൊരു ബന്ധമില്ല അത്ര മുഖം. അല്ലെങ്കിൽ ആനയുടെ മുഖമെന്ന് പറയാം, തീർത്തും വ്യത്യസ്തമായ ചിത്രമാണ്. ഒന്നും വേണ്ട, മനുഷ്യന്മാരുടെ ഇടയിൽ തന്നെ മെസലൻ ഉദാഹരണത്തിന് നമ്മൾ പറയാണ്, അബൂബക്കറിന്റെ മുഖം എന്ന് പറയുമ്പോഴും മുഹമ്മദിന്റെ മുഖം എന്ന് പറയുമ്പോഴും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. രണ്ടുപേരുടെയും മുഖം എന്ന പദം ഒരേപോലെ അവരുടെ കാര്യത്തിൽ യോജിക്കുന്നുണ്ട് പദം, പക്ഷെ അത് അറിയിക്കുന്ന കാര്യമോ തീർത്തും വ്യത്യസ്തമാണ്. മുഹമ്മദിന്റെ മുഖം ഒരു ഭാഗത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അബൂബക്കറിന്റെ മുഖം വേറൊരു സൈഡിലാണ്. അപ്പോൾ പേരുകളിൽ യോജിച്ചു എന്നതുകൊണ്ട് ഒരിക്കലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുഖത്തെ മനുഷ്യന്റെ മുഖത്തോട് സാദൃശ്യപ്പെടുത്തേണ്ട യാതൊരു അവസ്ഥയും വരുന്നില്ല. അതല്ലെങ്കിൽ മറ്റേത് അള്ളാഹു ചിരിക്കുന്നു, അള്ളാഹു സുബ്ഹാനഹു തആല കേൾക്കുന്നു, അള്ളാഹു കാണുന്നു, ഇങ്ങനെ അനേകം സിഫാത്തുകളുണ്ട്. ഇതിലൊന്നും തന്നെ മറ്റ് സൃഷ്ടികൾ കാണുന്നത് പോലെയാണ് അള്ളാഹു കാണുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നത് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മുഖം അവന്റെ കൈ അങ്ങനെയാണ് എന്ന് ചിന്തിക്കേണ്ട അവസ്ഥ നമുക്ക് വരുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ പല കാര്യങ്ങളിലും വിശ്വസിക്കുന്നുണ്ട് അവയുടെ രൂപം എന്താണ് എന്ന് വ്യക്തമാവാതെ തന്നെ. ഉദാഹരണത്തിന്, നമ്മൾ റൂഹിൽ വിശ്വസിക്കുന്നു. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞ മിസാലൈനി അദീമൈൻ, വളരെ ഗൗരവതരമായ രണ്ട് ഉദാഹരണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, റൂഹുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ശരി, റൂഹിന്റെ രൂപം എന്താണ്? എന്തെങ്കിലും രൂഹം നമ്മുടെ മനസ്സിലുണ്ട്, ഒരു ചെറിയ ചിത്രം പോലും നമ്മുടെ മനസ്സിലില്ല. ശരി, അതേ നമുക്ക് തന്നെ അറിയാം, റൂഹ് കയറിപ്പോകുന്നുണ്ട്, റൂഹ് ഇറങ്ങി വരുന്നുണ്ട്, മരിക്കുമ്പോൾ റൂഹിനെ പിടിക്കുന്നുണ്ട്, വല്ല ചിത്രവും നമ്മുടെ മനസ്സിലുണ്ട്. എങ്ങനെയാണ് റൂഹ് എന്നതിനെക്കുറിച്ച് ഒരു ചിത്രവുമില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ എന്നിട്ടും വിശ്വസിക്കുന്നുണ്ട്. റൂഹ് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് യാതൊരു ചിത്രവും മനുഷ്യന് ലഭ്യമല്ല. ഒരു നിലക്കും അതിനെക്കുറിച്ചൊരു സൂചന പോലും നമ്മുടെ കയ്യിലില്ല. പക്ഷേ ഈ പറഞ്ഞ കാര്യം നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ അടുത്ത് എഴുന്നേറ്റ് പോകുന്നുണ്ട്, നമ്മൾ ഉറക്കത്ത് നീന്തൽക്കുമ്പോൾ നമ്മൾ തിരിച്ചു വരുന്നുണ്ട്, മരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് പിടിക്കുന്നുണ്ട്. യുക്തിവാദികൾ പോലും അംഗീകരിക്കുന്ന കാര്യമായിരിക്കും ചിലപ്പോൾ റൂഹിന്റെ കാര്യം ചില സമയത്ത് ചില ആളുകൾ. കാരണം എന്താണ്? മനുഷ്യന്റെ കയ്യിൽ നിന്ന് എന്തോ പോകുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം മരിക്കുന്ന സമയത്ത്. അതുകൊണ്ടാണ് അവർ പോലും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മുഹമ്മദാണ് ഈ കിടക്കുന്നതെന്നോ അല്ലെങ്കിൽ വേലായുധനാണ് ഈ കിടക്കുന്നതെന്നോ പറയില്ല, മറിച്ച് ബോഡിന്നോ അതല്ലെങ്കിൽ മൃതദേഹംന്നോ മയ്യത്തെന്നോ പറയുള്ളൂ. ഒരിക്കലും പിന്നെ അവൻ അവന്റെ പേരുകൾ വിളിക്കുന്നില്ല. റൂഹുണ്ട് എന്ന കാര്യം ഏതാണ്ട് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ റൂഹ് എങ്ങനെയാണ്? ഒരാൾക്കും അറിയില്ല. പക്ഷെ അത് ശരീരത്തിൽ നിന്നും പോകുന്നുണ്ട്, വരുന്നുണ്ട്. ഇതൊരു ഉദാഹരണമാണ്. രണ്ടാമത്തെ ഉദാഹരണം, അദ്ദേഹം പറഞ്ഞു സ്വർഗം. സ്വർഗത്തിൽ പാത്രങ്ങളുണ്ട്, മദ്യമുണ്ട്, മുറികളുണ്ട്, ഇങ്ങനെ അനേകം കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിരിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെല്ലാം ദുനിയാവിലെ കാര്യങ്ങളോട് പേരുകളിൽ മാത്രമാണ് യോജിക്കുന്നത്, യാഥാർത്ഥ്യത്തിൽ യാതൊരു ബന്ധവുമില്ല. അള്ളാഹു പാത്രം സ്വർഗത്തിലെ പാത്രത്തെ പറ്റി പറയുമ്പോൾ ദുനിയാവിലെ പാത്രവും സ്വർഗത്തിലെ പാത്രം തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അത് പേരുകളിൽ മാത്രമാണ് യോജിക്കുന്നത്. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മുഖമുണ്ട്, കൈകളുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് അത് സ്ഥാപിക്കുന്ന സന്ദർഭത്തിൽ അതിന് സൃഷ്ടികളോട് സാദൃശ്യമുണ്ട് എന്ന് വിശ്വസിക്കൽ വിഡ്ഢിത്തമാണ്. യാതൊരു നിലക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കാൻ കഴിയുകയില്ല. അതിന് ധാരാളം തെളിവുകളുമുണ്ട്. തെളിവുകളുടെ കാര്യത്തിലേക്കല്ല നമ്മൾ പോകുന്നത്. ഒന്ന്, അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്? അൽ ഇസ്ബാത്ത്. അള്ളാഹുവിന് എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കണം, അതൊക്കെ സ്ഥിരീകരിക്കണം. രണ്ട്, അന്നഫിയു. അള്ളാഹുവിന് ഇല്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നിഷേധിക്കണം. മഅ ഇസ്ബാത്തി ദിദ്ദിഹി, അന്നഫിയു മഅ ഇസ്ബാത്തി ദിദ്ദിഹി. നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ നിഷേധിക്കുന്നതോടൊപ്പം തന്നെ അതിന് നേരെ എതിരായ കാര്യം അത് സ്ഥിരീകരിക്കുക വേണം. വെറുതെ നിഷേധിച്ച, ഉദാഹരണത്തിന് അള്ളാഹു ഉറങ്ങുകയില്ല, ഖുർആനിൽ അത് വന്നിട്ടുണ്ട്. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. അല്ലാഹു അങ്ങേയറ്റത്തെ ഹയാത്തുള്ളവനാണ്, അൽ ഹയ്യു. അത് പറഞ്ഞതിന് ശേഷമാണ് അല്ലാഹു പറഞ്ഞത് ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം, പരിപൂർണമായ ജീവിതമുള്ളതിന്റെ ഭാഗമാണ് എന്ത്, ഒരിക്കലും അവനെ ഉറക്കമോ മയക്കമോ പിടികൂടുകയില്ല. ഇങ്ങനെ നമ്മൾ പറയാനുള്ള കാരണം, അറബിയിൽ പറയും അന്നഫിയു, അന്നഫിയുൽ മഹ്ദു കദ്ദമ്മി. വെറുതെ ഒരാൾക്ക് ഇതില്ല അതില്ല എന്ന് നിഷേധിച്ചു കഴിഞ്ഞാൽ അത് അയാളെ കളിയാക്കുന്നതിന് തുല്യമാണ്. ഉദാഹരണത്തിന്, നമ്മൾ ഒരു രാജാവിന്റെ അടുക്കൽ, പണ്ട് രാജാക്കന്മാരുടെ അടുക്കൽ കവികൾ വന്നിട്ട് പുകഴ്ത്തി പാടാറുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വന്നിട്ട് ഒരു കവി വന്നിട്ട് രാജാവിന്റെ അടുക്കൽ വന്നിട്ട് പാടുകയാണ്, നിങ്ങൾ വിരൂപനല്ല, നിങ്ങൾ ധിക്കാരിയല്ല, നിങ്ങൾ അക്രമിയല്ല, നിങ്ങൾ ആളുകളെ കളിയാക്കുന്നവനല്ല എന്നിങ്ങനെ നിഷേധം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും? അയാളെ കളിയാക്കലാണ്, അതിൽ യാതൊരു മദ്ഹമില്ല. അത് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പരിഹസിക്കുന്നതിന് തുല്യമാണ്. യഥാർത്ഥത്തിൽ മഅ്തലത്തിന്റെ, മഅ്തസിലത്തിന്റെ ആളുകൾ, അഷ്അരിയത്തിന്റെ ആളുകൾ അവരെന്തു ചെയ്തു? അള്ളാഹുക്ക് അതില്ല ഇതില്ല എന്നിങ്ങനെ നിഷേധിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അള്ളാഹുവിന് എന്തൊക്കെ ഉണ്ട് അതൊരു പറയില്ല. അതുകൊണ്ട് അഹ്ലു സുന്നത്തുൽ ജമാഅയുടെ നിലപാട്, എന്തൊന്നും ഇല്ല എന്ന് നമ്മൾ നിഷേധിക്കുന്നു, അതിന് നേരെ എതിരായ കാര്യം അള്ളാഹുവിനുണ്ട് എന്ന് പറയും. അള്ളാഹു ഉറങ്ങുന്നവനല്ല എന്ന് പറയുന്നവരോപ്പം അള്ളാഹു പരിപൂർണമായ ജീവിതമുള്ളവനാണ് എന്ന് പറയണം. ഇങ്ങനെ അനേകം, ഇതിന് അനേകം ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ ധാരാളം കാണാൻ സാധിക്കും. ഇൻഷാ അള്ളാഹ് നമുക്ക് നമസ്കാരത്തിന് ശേഷം ബാക്കി കാര്യങ്ങൾ എടുക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ.